ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. രണ്ട് വിത്തുമണികളുടെ കഥ പറയാം. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ കിടക്കുന്ന രണ്ട് വിത്തുമണികളുടെ കഥ. വളക്കൂറും നല്ല നനവുമുള്ള മണ്ണിൽ കിടക്കുന്നതുകൊണ്ട് അവ രണ്ടും നന്നായി വളരുമെന്ന് നമ്മൾ കരുതും. അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല. നമുക്കിവരെ ഒന്നാമൻ വിത്തെന്നും രണ്ടാമൻ വിത്തെന്നും പറയാം. കഥ തുടരുന്നു. ഒന്നാമൻ വിത്ത് പറഞ്ഞു, ഞാൻ വളരെ ആവേശത്തിലാണ്, എനിക്ക് വളരണം, ഞാൻ തയ്യാറായി കഴിഞ്ഞു, ഞാൻ എന്റെ വേരുകളെ ഈ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് അയക്കാൻ പോകുന്നു, കുറച്ചു കഴിഞ്ഞ് മുള പൊട്ടുമ്പോൾ ഞാൻ മൊട്ടുകളെ ഞാൻ ഈ കിടക്കുന്ന മണ്ണിന് മുകളിലേക്ക് അയക്കും, ഹാ മനോഹരമായ ഭൂമിയിലേക്ക്. സൂര്യപ്രകാശം എന്നെ തഴുകി തലോടും, അതിന്റെ ചൂടും വെളിച്ചവും ഞാൻ ആസ്വദിക്കും, ഞാൻ വളർന്ന് പടരും, നാലുപാടും ശിഖരങ്ങൾ തീർക്കും, എന്റെ കൊമ്പിൽ പക്ഷികൾ വന്നിരിക്കും, അവ ഊഞ്ഞാലാടും, അവരുടെ പാട്ട് കേട്ട് ഞാൻ ആഹ്ലാദിക്കും, അതൊക്കെ ഓർത്ത് എനിക്ക് കൊതിയാവുന്നു. രണ്ടാമൻ വിത്ത് പറഞ്ഞു, നീ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ എനിക്ക് പരിചയമില്ലാത്ത ഇടങ്ങളാണ്, മണ്ണിനാഴങ്ങളിലേക്ക് വേരിനെ പറഞ്ഞുവിടുക എന്നത് ഓർക്കാൻ കൂടി വയ്യ, ഇരുട്ട് നിറഞ്ഞതും അപരിചിതവുമായ ഇടത്തേക്ക് ഹോ എങ്ങനെയാണ് ഞാൻ എന്റെ വേരിനെ അയക്കുന്നത്. ഇനി അഥവാ അങ്ങനെ വേരുകൾ ആഴത്തിൽ പോയി പിന്നീട് എന്നിൽ മുള പൊട്ടി മണ്ണിന് മുകളിലേക്ക് വന്നാൽ തന്നെ അവിടെ എനിക്ക് എന്ത് സുരക്ഷിതത്വമാണ്? മനുഷ്യർ ആരേലും ചവിട്ടി മതിക്കും, അല്ലെങ്കിൽ പശുവോ ആടോ തിന്ന് തീർക്കും, അല്ലെങ്കിൽ കീടങ്ങൾ നശിപ്പിക്കും, പേടിയാവുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ ഈ മണ്ണിൽ സ്വസ്ഥമായി ഒളിച്ചു കിടക്കും. സ്വസ്ഥമായി ഇവിടെയാവുമ്പോൾ യാതൊരു അപകട സാധ്യതയുമില്ല. കഥ ഇവിടെ നിർത്തുകയാണ്. രണ്ടു വിത്തുകളും പറഞ്ഞത് കേട്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഈ രണ്ടു വിത്തുകളെപ്പോലെയാണ്. ഇപ്പോഴുള്ള അവസ്ഥകളിൽ നിന്ന് അതിജീവിച്ച് കരുത്തോടെ തിരിച്ചു വരുമെന്ന ഒന്നാമത്തെ വിത്താണോ നമ്മൾ? അതോ പേടിച്ചു വിറച്ച് സ്വാസ്ഥ്യം തേടുന്ന രണ്ടാമത്തെ വിത്താണോ നമ്മൾ? ഒന്നാമത്തെ വിത്താണെങ്കിൽ അതിജീവിക്കാൻ കരുത്തോടെ നിൽക്കുന്നവർക്ക് മുന്നിൽ ചില കാര്യങ്ങൾ പറയാം. ഇപ്പോഴത്തെ സാഹചര്യം നമ്മളെ പഠിപ്പിച്ച ചില പ്രധാന വിഷയങ്ങളുണ്ട്, നല്ല ജീവിത പാഠങ്ങളാണ്. മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കയറിക്കിടക്കാൻ ഒരു വീടും ഉടുക്കാൻ തുണിയും കഴിക്കാൻ ഭക്ഷണവുമാണ്. ആദ്യത്തെ രണ്ടും നമുക്കുണ്ട് എന്ന് തന്നെ കരുതാം. മൂന്നാമത്തെ കാര്യത്തിനാണ് മുട്ടുണ്ടാവുക. എല്ലാം ലോക്ക്ഡൌൺ ആവുന്ന കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭക്ഷണത്തിന് മുട്ടുവരാം എന്നതാണ്. ഇത്രയും കാലം എന്തിനോ വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനിടയ്ക്ക് നമ്മുടെ പറമ്പിലും നാം താമസിക്കുന്ന വീട്ടിലും നമുക്ക് വേണ്ടത് ഒരു നേരത്തെ കറിക്ക് വേണ്ടിയുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ കഴിയുമെന്ന് മറന്നുപോയിരുന്നു. പണം കൊടുത്താൽ എല്ലാം കിട്ടുമെന്ന വിശ്വാസം നമ്മളെ ഈ ചിന്തയിൽ നിന്നൊക്കെ അകറ്റിയിരുന്നു. എന്നാലിപ്പോൾ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലായി പണം എന്നത് ചില അവസരങ്ങളിൽ വിലയില്ലാത്ത കടലാസ കഷണമാണ് എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഒരവസരമാണ്, വീടും പറമ്പുമൊക്കെ ഒന്ന് നോക്കിക്കാണാനുള്ള അവസരം. അവിടെ ചില സാധ്യതകൾ കാണുന്നില്ലേ? സന്ദേശത്തിലെ കൃഷി ഓഫീസറെ ഓർമ്മയില്ലേ?
ഈ ഏരിയ മുഴുവൻ ലാറ്ററേറ്റ് കലർന്ന മണ്ണാണുള്ളത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വാഴ നടാമായിരുന്നു, മരച്ചീനി നടാമായിരുന്നു, മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു, എല്ലാറ്റിനും പറ്റിയ മണ്ണാണ്.
മൂപ്പര് റിട്ടയർ ചെയ്തത് തമിഴ്നാട്ടിൽ നിന്ന് വന്നുള്ളേ, പിന്നെ മൂന്ന് മാസമുള്ളത് മേടിച്ചിട്ട്.
മൂന്ന് മാസം ഒരു ചെറിയ കാലമാണോ? ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട. അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ? വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ? എന്തുകൊണ്ട് വേണ്ട നാട്ടില്ല? പോട്ടെ, ചീര നടാമായിരുന്നല്ലോ, അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? വീട്ടിലാളില്ലേ? നാട്ടിൽ പണിക്കാരില്ലേ?
അത് തന്നെയാണ് നമ്മളിപ്പോൾ ആലോചിക്കാനുള്ളത്. അത് മാത്രമാണ്, വെണ്ട നട്ടൂടെ, ചീര നട്ടൂടെ? കൃഷി മൃഗപരിപാലന രംഗത്തെ പ്രമുഖനായ ഡോക്ടർ മോഹനൻ ഇങ്ങനെ പറയുന്നുണ്ട്.
ചീര, വെണ്ട, അതായത് പച്ചമുളക്, കയ്പ, പയറ്, ഇതെല്ലാം നമുക്ക് റോ ബാഗിലോ പ്ലാസ്റ്റിക് ബാഗിലോ അതുമല്ലെങ്കിൽ വെർട്ടിക്കൽ ഫാമിംഗ് ആയോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. വെർട്ടിക്കൽ ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിന്റെ നല്ല പ്രകാശം കിട്ടുന്ന ഭാഗത്ത് മരങ്ങളുടെ കഷ്ണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കമ്പിയുടെ കഷ്ണങ്ങൾ കൊണ്ടോ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അതിന്റെ മുകളിൽ ഗ്രോ ബാഗിൽ ചെടികൾ നടുന്നതാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ഫലപരിമിതിയുള്ള ആളുകൾക്ക് അത് ആകാശത്തേക്ക് വളരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ആദ്യം മുളപ്പിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് ചീരയായാലും വെണ്ടയായാലും ഈ വിത്തുകൾ നമ്മൾ പാകിക്കഴിഞ്ഞാൽ അത് ഉറുമ്പുകൾ കൊണ്ടുപോകും. അപ്പൊ അത് ഒരു പഴയ കോട്ടൺ തുണിയിൽ കെട്ടിയിട്ട് വെള്ളം നനച്ച് കുതിരാൻ വെച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് അത് വിത്ത് മുളച്ചു വരും. ഈ മുളച്ച വിത്ത് പാകുന്നതായിരിക്കും മറ്റും അംഗീകരിച്ചു. അതല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്ത് മൺകൈയിൽ മണ്ണെടുത്ത് മണ്ണിനകത്ത് കുറച്ച് ഉറുമ്പ് കൂടി വിതറിയ ശേഷം വെള്ളം നനച്ച് വിത്ത് മുളപ്പിച്ച ശേഷം വളർന്നു വലുതായി വേര് പിടിച്ചതിന് ശേഷം അത് നമുക്ക് പറിച്ചെടുത്തിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഗ്രോ ബാഗിലോ പാർട്ടി ബാഗിലോ നടാൻ സാധിക്കും.
ഈ വെണ്ടയ്ക്കും ചീരയ്ക്കും ഒന്നും ധാരാളം വളമൊന്നും ചെയ്യണ്ട, വീട്ടിൽ തന്നെയുണ്ട് ആവശ്യത്തിന് വളം.
നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറി വേസ്റ്റും അടുക്കള വേസ്റ്റും നമുക്ക് മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റി ഈ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ഈ ചെടികൾക്ക് നന്നായി വളമായി ഉപയോഗിക്കാനും കഴിയും. അത് മാത്രമല്ല വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് ഇരട്ടി വെള്ളം ചേർത്ത് ഈ ചെടികൾക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം. ചെടികൾ നടുന്നതിന് പല കാലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില ചെടികൾ പ്രത്യേകിച്ച് ചീര പയർ എന്നിവ നമുക്കിപ്പോൾ തന്നെ നടാൻ കഴിയുകയും ചെയ്യും. ജൈവവളമായിട്ട് കാലിവളം കിട്ടുമെങ്കിൽ അയൽവാസികളെ വീട്ടിൽ എവിടെയെങ്കിലും തോത്തുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ചാണകം എടുത്തുകൊണ്ടുവരാം. പ്രത്യേകിച്ച് ചീര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി അതിന് സൂര്യപ്രകാശം ആവശ്യമാണ്.
അപ്പോൾ എങ്ങനെ തയ്യാറല്ലേ? കാരണം നമ്മൾ കഥയിലെ ഒന്നാമത്തെ വിത്തായതുകൊണ്ട് ആവേശം മൂക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഈ നാടൊന്ന് പൂങ്കാവനമാക്കാൻ.
ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കൈ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും, മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തുളഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. വരട്ടെ.
അല്ല, ഇനി നമുക്ക് നമ്മുടെ ആ വിത്തുകളുടെ കഥയിലേക്ക് മടങ്ങി വരണം. കാരണം രണ്ടാമത്തെ വിത്തിന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ഒരു ദിവസം കൂട്ടിൽ നിന്ന് തുറന്നു വിട്ട കോഴികൾ പറമ്പിൽ ഓടി നടന്ന് തീറ്റകൾ തിരയുകയായിരുന്നു. ഒരു കോഴി കാലുകൊണ്ട് ചികഞ്ഞു നോക്കിയപ്പോൾ നല്ല ഒരു വിത്ത്. സന്തോഷത്തോടെ അത് വയറ്റിലാക്കി. അങ്ങനെ ആ വിത്തിന്റെ അന്ത്യം കുറിച്ചു. രണ്ടു വിത്തുകൾ സാരവത്തായ ചില സന്ദേശങ്ങൾ നൽകുന്നു രണ്ടു തരത്തിലുള്ള മനോഭാവത്തെക്കുറിച്ച്. ഒന്ന്, പോസിറ്റീവായി ചിന്തിച്ച് വളരുക, മുന്നേറുക, ഒരു ലക്ഷ്യത്തിലെത്തുക. ആ മുന്നേറ്റത്തിൽ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും ഒക്കെ നേരിടാം, പക്ഷെ അവയെ ധീരതയോടെ നേരിടാനും അതിജീവിക്കാനും കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം, അതാണ് ഒന്നാമത്തെ വിത്തിലുള്ളത്. അതാണ് നമ്മൾ. ഇക്കാലവും നമ്മൾ പോസിറ്റീവായി തന്നെ കാണുന്നു. എന്നിട്ട് നമ്മുടെ മണ്ണിൽ നമ്മൾ വിത്തെറിയുന്നു, പൊന്നു വിളയിക്കുന്നു.
വന്നാട്ടേ.